ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മാത്രമുണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം പലപ്പോഴും പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത് എന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈവൻ ഇന്നലെ വരെ പല കാര്യങ്ങളിലും നമ്മൾ പരാജയം അനുഭവിച്ച വ്യക്തികളാണ്. അപ്പോൾ ദൈവിക പദ്ധതിയിലെ, എന്തുകൊണ്ടാണ് ദൈവിക പദ്ധതിയിൽ ദൈവം പരാജയങ്ങൾ അനുവദിച്ചത്, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ അനുവദിച്ചത് എന്ന് ചിന്തിക്കുന്നത് ഉത്തമമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഈ പർപ്പസ് ഓഫ് ഈ ഫെയിലിയേഴ്സ്? നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പരാജയങ്ങൾ ഒരുപക്ഷെ നമ്മുടേതായ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നത് നമ്മുടേതായ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, നമ്മുടെ തെറ്റുകൾ കൊണ്ടായിരിക്കാം, നമ്മുടെ പാപങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നത്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ ദൈവം എന്തുകൊണ്ട് അത് അനുവദിച്ചു എന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും ഉത്തമമാണ് എന്നെനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, പരാജയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള പരാജയങ്ങളോ മാത്രമല്ല, അതുകൊണ്ട് അതിനകത്ത് നമ്മുടെ ബന്ധങ്ങളിൽ, പരസ്പരം ഭാര്യഭർത്ത ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ അപ്പനമ്മ മക്കള് തമ്മിലുള്ള ബന്ധങ്ങള്, പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ പല രീതിയിലും നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ദൈവമേ അവനങ്ങനെയല്ലേ, അവളങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ആയി പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എങ്ങനെ അങ്ങനെയായി പോകുന്നു എന്നുള്ള ചിന്തകൾ നമ്മളെ പലപ്പോഴും ഭരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കും നമ്മൾ പല പരാജയങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ? പല പരാജയങ്ങൾ നമ്മൾ ജോലി സ്ഥലത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഇനി ആത്മീയ ജീവിതത്തിലാണെങ്കിലും കർത്താവിനെ നമ്മൾ പലതരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളാൽ, പലതരത്തിലുള്ള പാപങ്ങളാൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ പിന്നിലൊക്കെ കർത്താവ് ഇങ്ങനെ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് കർത്താവ് എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. എങ്കിലേ നമ്മൾ എന്തുകൊണ്ടാണ് ദൈവം ഈ പരാജയം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് അല്ലെങ്കിൽ അനുവദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളു. നമ്മൾ ഓഫീസിലൊക്കെ, ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഒരു കാര്യം ചെയ്യാറുണ്ട്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർക്ക് വിറ്റു. വിറ്റതിന് ശേഷം അവർക്ക് എന്തോ പ്രോബ്ലം ഉണ്ടായി, അത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ തലപ്പത്തുള്ളവർ നമ്മളോട് പറയും അത് ഫിക്സ് ചെയ്ത് ശരിയാക്കി കൊടുക്കണം എന്ന് പറയും. നമ്മളത് ഫിക്സ് ചെയ്ത് അവർക്ക് കൊടുക്കും. അത് കൊടുത്താൽ മാത്രം പോരാ, അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അല്ലേ? അതിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ഗവൺമെന്റ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യും അല്ലേ? എന്തിനാ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? മരിച്ചവർ മരിച്ചു കഴിഞ്ഞാൽ പോരെ, ഇനി മരിച്ചവർ തിരിച്ചു വരത്തില്ലല്ലോ. എങ്കിലും പോലീസിനും മറ്റുള്ളവർക്കൊക്കെ അറിയണം, എല്ലാവർക്കും അറിയണം എന്തുകൊണ്ടാണ് ഈ വ്യക്തി മരിച്ചത്. വിഷം കഴിച്ചാണോ മരിച്ചത്, അല്ലെങ്കിൽ മറ്റൊരാള് കൊലപ്പെടുത്തിയതാണോ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓഫീസിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. അതിന് ഞങ്ങൾ പറയുന്ന പേര് അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പേരിട്ടിരിക്കുക. നമ്മൾ അവരെ പറഞ്ഞ് ബോധിപ്പിക്കണം ഇന്ന ഇന്ന കാരണങ്ങളാണ്, ഇന്ന ഇന്ന പ്രോബ്ലംസാലാണ് അത് ആ ഉൽപ്പന്നം അതിൻ്റെതായ രീതിയിൽ ആ കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാൻ സാധിക്കാഞ്ഞത് അതുകൊണ്ടാണ്. എന്നാലേ അവർക്ക് തൃപ്തി വരുവുള്ളൂ. കാരണം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്, അതിനെ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും അല്ലെ ലോകപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞ് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തുടർമാനമായിട്ടുള്ള പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ധാരാളം പരാജയങ്ങൾ ഉണ്ടെങ്കിലും വീണ്ടും ജനിച്ചതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ധാരാളം പരാജയങ്ങൾ ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ ഇതിന്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ അത് കർത്താവ് പറയുന്ന അതിന് പേരാണ് ഹൃദയ നുറുക്കം അല്ലെങ്കിൽ ബ്രോക്കൺനെസ്. കർത്താവ് നമ്മളെ ഒരു ഹൃദയ നുറുക്കത്തിലേക്ക് നയിക്കുവാനാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിക്കുന്നത്. കർത്താവ് ദൈവവചനത്തിൽ അല്ലാതെ അതിനൊരു വേറെ ഒരു വഴി കർത്താവ് കാണുന്നില്ല. ആവർത്തന പുസ്തകത്തില് 8-ാം അധ്യായത്തില് നമുക്കറിയാം, യഹോവ ഇസ്രായേൽ മക്കള് കർത്താവിനെ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ 40 വർഷം കർത്താവിനെ പരീക്ഷിക്കുകയും അല്ലെ ഒക്കെ ചെയ്തുകൊണ്ട് വളരെയധികം പരാജയങ്ങളിലൂടെ കടന്നുപോയത് ഒരു കൂട്ടമായിരുന്നു ഇസ്രായേൽ മക്കൾ. പക്ഷേ കർത്താവ് അതിൻ്റെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തില് ഇങ്ങനെയാണ്, 8-ാം അധ്യായത്തില് അതിൻ്റെ 2-ാം വചനം ഡ്യൂട്ടോണമി ചാപ്റ്റർ 8:2 ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ 40 സൻവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും, 3-ാം വചനം, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നോക്കുക, 2-ാം വചനം, നിന്റെ ദൈവമായ കർത്താവ് നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്ന അറിയുവാനുമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരാജയങ്ങളിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും നമ്മൾ കോപമില്ലാത്ത ഒരു വ്യക്തിയാണ്, പണസ്നേഹമില്ലാത്ത വ്യക്തിയാണ്, പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഡൻലി നമുക്കൊരു ലൈറ്റ് കിട്ടും. ഓ, എനിക്ക് കോപമുള്ള വ്യക്തിയായിരുന്നല്ലോ, ഓ എനിക്ക് പണസ്നേഹം ഇല്ലെന്ന് ഞാൻ വിചാരിച്ച വ്യക്തിയാണല്ലോ, ഇപ്പം പണസ്നേഹം എങ്ങനെ വന്നു? കാരണം കർത്താവ് വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പരാജയത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ വെളിവായിട്ട് വരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനറിയാം അവന്റെ ഹൃദയത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കർത്താവിനറിയാം ഇസ്രായേൽ മക്കൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് കർത്താവിനറിയാം. പക്ഷെ കർത്താവ് ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇസ്രായേൽ മക്കൾ എന്ന് മനസ്സിലാക്കിയാലല്ലേ അവർ ദൈവം ഞാൻ മാത്രം മതി എന്ന് അവർക്ക് മനസ്സിലാകുകയുള്ളൂ. അതിന് ദൈവം പറയുകയാണ് ഇവിടെ, നിന്നെ താഴ്ത്തുവാനും കൽപ്പകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ 40 വത്സരം. 40 വർഷം അവരെ ഒരു കർത്താവിന്റെ പാഠശാലയിൽ കൂടെ നടത്തേണ്ടിയിരുന്നു. നമുക്കറിയാം മോശയുടെ ജീവിതത്തെ 3 ആയിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ, മോശ ഒരു 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചു, തടിമുടക്കുള്ള കാര്യങ്ങൾ പഠിച്ചു, യുദ്ധങ്ങൾ പഠിച്ചു, അഭ്യാസങ്ങൾ പഠിച്ചു. പിന്നത്തെ 40 വർഷം മോശ എന്നാ ചെയ്തെന്നറിയാവോ? മോശ പഠിച്ചതെല്ലാം തന്നെ താൻ ഒഴിച്ചുകൊണ്ടേയിരുന്നു. താൻ പഠിച്ചതൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ദൈവം മോശയെ 40 വർഷം പഠിച്ചതെല്ലാം ഒന്നുമില്ലായ്മ പഠിപ്പിക്കുകയായിരുന്നു മോശയെ, അല്ലെ? 40 വർഷം മോശ ലേൺ സംതിങ്, അടുത്ത 40 വർഷം മോശ ലേൺ നത്തിങ്, അതിന്റെ അടുത്ത 40 വർഷമാണ് മോശ ലേൺ ദാറ്റ് ഗോഡ് ഈസ് എവരിതിങ്. അവസാനത്തെ 40 വർഷമാണ് കർത്താവ് മോശ ദൈവത്തിനു വേണ്ടി, ദൈവമാണെല്ലാം നടത്തുന്നുള്ള ആ അവസ്ഥയിലേക്ക് മോശ എത്തിച്ചേർന്നത് അവസാനത്തെ 40 വർഷമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആദ്യത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇച്ഛയുണ്ടല്ലോ, അത് ഇറ്റ് ഇസ് വെരി സ്ട്രോങ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ എത്രമാത്രം സോഫ്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഇച്ഛയുണ്ട്. അത് ഞാൻ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന, താഴ്മയോടെ സംസാരിക്കുന്നു നിങ്ങൾക്ക് തോന്നിയാലും, അല്ലെങ്കിൽ ഞാൻ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന വ്യക്തി വന്നിട്ട് തോന്നിയാലും, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഇച്ഛയുണ്ട്, നമുക്കൊരു ഇഷ്ടമുണ്ട്, നമുക്കൊരു വില്ലുണ്ട്, നമുക്കൊരു വിൽ പവർ ഉണ്ട്. ആ വിൽ പവറിൽ ആശ്രയിച്ച്, അല്ലെങ്കിൽ ആ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത്. ഈ സ്വയ ഇച്ഛയെ, സ്വന്തം ഇഷ്ടത്തെ, ഞാൻ ആണ് വലുത് എന്നുള്ള ആ തോന്നലുകളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ് ബ്രോക്കൺനെസ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ അനുവദിക്കുന്നത്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ദൈവിക പദ്ധതിയിൽ ബ്രോക്കൺനെസ് ഒരു നല്ലൊരു പാഠമാണ് എന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുന്ന് ആ തലത്തിൽ നിന്ന് കർത്താവ് എല്ലാമാണ്, അല്ലെങ്കിൽ കർത്താവിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുമെന്നുള്ള ആ ഉന്നതമായ ശ്രേഷ്ഠമായ ആ തലത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, സദൃശവാക്യങ്ങൾ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ദൈവമേ കർത്താവേ, അത് എനിക്ക് നന്നായിട്ടൊന്ന് പഠിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ പിള്ളേരെ ഏനോ വചനങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു പ്രത്യേക ചില സ്പെഷ്യൽ സ്പെഷ്യൽ അല്ലെ പ്രത്യേകമായ ചില വചനങ്ങളുണ്ട് അല്ലെ. കർത്താവിന്റെ ഇടയനാകുന്നു അങ്ങോട്ടുണ്ടാകുകയില്ല അല്ലെ. അങ്ങനെ ഏനോ John 3:16 അങ്ങനെ ഏനോ ലോകത്തെ അത്രമാ ശ്രേഷ്ഠ സ്നേഹിച്ചു, അതിലൊരു വചനമാണ് സദൃശവാക്യങ്ങൾ Proverbs 3:5. പൂർണ്ണ ഹൃദയത്തോടെ, Proverbs 3:5 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഒന്നരുത്. ഇവിടെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളല്ല അത്, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വ്യക്തിപരമായ ചോദിക്കണം, ഞാനാണ് അത് പഠിക്കേണ്ടതെന്ന് പലപ്പോഴും അറിയിക്കണം. ഇവിടെ പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ, ലീൻ നോട്ട് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ്, സ്വന്തമായ കാര്യത്തിലേക്ക്, സ്വന്തമായ ഇഷ്ടത്തിലേക്ക്, നമ്മുടേതായ ഐഡിയാസും അഭിപ്രായങ്ങളിലേക്കും നമ്മൾ ചാഞ്ഞു പോകരുത്, ലീൻ നോട്ട്, ആശ്രയിക്കരുത് എന്നാണ് ഈ വചനം പറയുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ല, നമുക്കതാണ് വളരെ ആവശ്യമുള്ളതെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവരെ പഠിപ്പിക്കും ലീൻ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഐ ഡോ നോ, നമുക്കറിയത്തില്ല അവർക്ക് എന്തുമാത്രം അത് മനസ്സിലാകുന്നു. എങ്കിലും അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുമെന്ന് കരുതി നമ്മൾ പഠിപ്പിക്കുന്നത് വളരെ നല്ലതെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ ഉറക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പരാജയങ്ങളുടെയും മൂലകാരണം, അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ പ്രോബ്ലം ഇതൊന്നാണ്, ലീൻ അവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. ലീൻ അവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടേതായ ഐഡിയാസ് കൊണ്ട് നമ്മൾ തുടങ്ങിയ പല കാര്യങ്ങളും പരാജയമാണ് എന്ന് നമുക്ക് സമ്മതിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. അതിനുവേണ്ടിയാണ് കർത്താവ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലിയർ, അതായത് തുടർച്ചയായിട്ടുള്ള പല ഫെയിലിയർ, നമ്മൾ ഫിനാൻഷ്യൽ ഫെയിലിയർ, സാമ്പത്തികമായ പരാജയങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള പരാജയങ്ങളായിരിക്കാം. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഒരു കമ്പനിയിൽ നിന്ന് മറ്റേ കമ്പനിയിലോട്ട് വായിക്കുമ്പോൾ ഈ കമ്പനിയിലെ ബോസ് ഇച്ചിരി ബെറ്റർ ആയിരിക്കും, അവിടെ ചെന്നപ്പം അത്ര ബെറ്റർ ആയിട്ട് എനിക്കും തോന്നിയില്ല. നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റേ കമ്പനിയിലോട്ട് ഓടുന്നത് എന്തിനാണെന്നറിയോ, ഇവിടെ സംഗതി കുഴപ്പമില്ലായിരിക്കും. പക്ഷേ കർത്താവിനൊരു പദ്ധതിയുണ്ട് നമ്മളെ അവിടെ ആക്കി വെച്ചതിൽ. കർത്താവിന് ആ ഡിഫിക്കൽട്ട് ബോസുകളിലൂടെ നമ്മളെ, നമ്മളിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ടെന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ വിചാരിക്കുമോ ഇയാളൊരു ശരിയല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഓടിപ്പോവുകയാണ്, അല്ലെങ്കിൽ തുടർച്ചയായ പരാജയങ്ങൾ, അതൊക്കെ നമ്മുടെ വിവേകത്തിൽ ഊന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മളിത് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏനോ യാക്കോബിന്റെ ലേഖനം 4:1 ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അതിൻ്റെ 13-ാം വചനത്തിൽ ഇന്ന് ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി. യാക്കോവിന്റെ ലേഖനം James 4:13, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ, നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. സി, നമ്മുടെ വിചാരം, നമ്മുടെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിപരമായ അറിവുകൾ കൊണ്ടും കഴിവുകൾ കൊണ്ടും നമ്മുടെ പഠിപ്പ് കൊണ്ടും പല കാര്യങ്ങളും നേടാമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ശരിയാണ്, കർത്താവ് നമ്മൾക്ക് ബുദ്ധിയും അറിവും ശക്തിയും എല്ലാം തന്നിട്ടുണ്ടെങ്കിലും, ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി, അത് നമ്മൾ ഭയങ്കര പ്ലാനുകൾ ഇടുകയാണ് ഇവിടെ. കർത്താവ് പറയുന്നു, സി, നിന്റെ പ്ലാനുകളൊക്കെ ഒന്ന് താത്തി വെക്കുക, കാരണം നാളത്തെ എന്താന്ന് നമുക്കറിയത്തില്ല, നാളെ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ ഇന്നലെ ഹൗസ് ഡെഡിക്കേഷൻ സമയത്ത് ബ്രദർ പറഞ്ഞ അതിനെക്കുറിച്ച് തന്നെയാണ്, നാളെ നമുക്ക് നമ്മുടെ ശക്തി എന്താണ്, എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാത്ത നമ്മളാണ് ഇത്ര പദ്ധതികളും പ്ലാനുകളും ഇടുകയും അതിലൂടെ നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ എന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെയും ഓർക്കുക, ദൈവം നമ്മളെ കൈവിടുന്ന ഒരു ദൈവമല്ല, ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ദൈവത്തിന്റെ കരുണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സമൂലമായ നമ്മുടെ ജീവിതത്തിൽ ഒരു മുറുക്കം നമുക്ക് ആവശ്യമുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് അവർ സ്പിരിച്വൽ മാറ്റേഴ്സ്. ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല, പാപത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭൗതികമായി നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു നുറുക്കം നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മുടെ കർത്താവ് ഒരു ജലസ് ഗോഡ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ജലസ് ഗോഡ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു അസൂയുള്ള ദൈവമാണെന്ന് പറയുന്നത്. യഥാർത്ഥമായിട്ട് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രൊസസീവ് ആയിട്ടുള്ള, കർത്താവിനെ നമ്മളെ വേറൊരാൾക്ക് പിശാചിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു ദൈവം. അതുകൊണ്ടാണ് ദൈവം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് അല്ലെ. ഒരു വയസ്സായിട്ടുള്ള കുഞ്ഞിനെ നമ്മൾ എപ്പോഴും കയ്യിലെടുത്തോണ്ടാണ് നടക്കുന്നത് അല്ല, അവനെ ഇടയ്ക്കവിടെ വെക്കും, എന്നാലേ അവൻ നടക്കാൻ പഠിക്കുകയുള്ളൂ അല്ലെ. അത് അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ നമ്മൾ 5 വർഷം പോലും, നമ്മുടെ കുഞ്ഞിനെ 5 വർഷം എടുത്തോണ്ട് നടക്കുക, ഭയങ്കര സ്നേഹമാണ്, 5 വർഷം എടുത്തോണ്ട് നടക്കുക. ആ കുഞ്ഞ് നടക്കണമെങ്കിൽ ചിലപ്പോൾ 10-15 വർഷമാകും. കർത്താവ് നമ്മളെ താഴെ വെക്കുന്നത് അല്ലെങ്കിൽ കർത്താവ് നമ്മളെ താഴ്ത്തുന്നത് ഓർക്കുക. ഇസ്രായേൽ മക്കൾക്ക് നിന്റെ ഹൃദയത്തിൽ എന്ത് ഇരിക്കുന്നു എന്നറിയുവാൻ, നീ എന്റെ മുൻഭാഗം നടക്കുന്നു എന്നറിയുവാൻ, അതുകൊണ്ടാണ് ദൈവം പരാജയങ്ങൾ അനുവദിച്ചതെന്ന് നമ്മൾ വിചാരിക്കണം. അതുപോലെ തന്നെ നമ്മളും വിചാരിക്കും, ഓ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ല അല്ല പ്രിയമക്കളെ, നമ്മൾ ഓർക്കുക, നമ്മുടെ റോമാക്കാരൊക്കെ എഴുതിയ ലേഖനം, നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മാന്യനും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. റോമാക്കാർ എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വചനങ്ങൾ നോക്കി, ആകയാൽ നാം എന്ത് പറയേണ്ടു? Romans 9:14-15 ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളതിനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നതിനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് മോശ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാനുമല്ല ഓടുന്നവനാനുമല്ല കരുണ തോന്നുന്നു ദൈവത്താൻ ഇത്രേ സകലം സാധിക്കുന്നു. ദൈവം പറയാണ്, എനിക്ക് കരുണ, ഐ വിൽ ഹാവ് മേഴ്സി അപ്പോൺ ഹൂം ഐ വാണ്ട് ടു ഹാവ് മേഴ്സി. ആർക്കെങ്കിലും അതിന് പ്രശ്നമുണ്ടോ? കർത്താവ് നമ്മളോട് പറയുകയാണ്, എനിക്ക് കരുണ തോന്നുന്നുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ളവനോട് എനിക്ക് ഇഷ്ടം തോന്നും അല്ലെ. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ ഇഷ്ടം തോന്നും. എനക്കാണെങ്കിൽ എന്നെ താഴെ പറയുന്നുണ്ട്, എന്നെ കുശവന് ഏത് രീതിയിൽ പാത്രം ഉണ്ടാക്കണമെന്ന് കുശവനല്ലേ തീരുമാനിക്കുന്നത്? എന്റെ താഴെ അത് വരുന്നുണ്ട്. മെനഞ്ഞവനോട് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവിന് ഇഷ്ടമുള്ളവനോട് കർത്താവിന് കരുണ തോന്നി. പക്ഷെ യാഥാർത്ഥ്യം എന്താ? കർത്താവിന് നമ്മളോട് കരുണ തോന്നി. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? കർത്താവ് നമ്മളോട് ഇഷ്ടം തോന്നി. അപ്പം കർത്താവിനെ നമ്മളൊരു ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവമല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഓ ഞാനൊരു ഐ ആം എ ഇമ്പോർട്ടൻ്റ് പേഴ്സൺ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവമാണ് ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തി. നമ്മൾ ദൈവമല്ല, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്കെടുത്ത് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ, അത് നമ്മളെ ഹൃദയമുഖത്തിലേക്ക് നയിക്കും. വി കനോട്ട് ഡു മച്ച്. അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനല്ല ഇവിടെ പറയുന്ന കരുണ, ഓടുന്നവനാലും അല്ല കരുണ തോന്നുന്നു ദൈവത്താൽ എത്ര സാധിക്കുന്നുള്ള ആ തിരിച്ചറിവുണ്ടല്ലോ, അത് പ്രിയപ്പെട്ടവരെ ഒരു അറിവിൽ നമുക്ക് ആ വചനം പറയാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചയിലൂടെ മാത്രമേ പലപ്പോഴും അത് നമ്മുടെ ഹൃദയത്തിൽ വരത്തുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. ഇതൊരു അറിവ് തലത്തിൽ അല്ലെങ്കിൽ ബുദ്ധിപരമായി നമുക്ക് മനസ്സിലാക്കാം, ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, ദൈവമല്ലാതെ മറ്റാരുള്ളൂ എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മുടെ ആഴത്തിലേക്ക് അത് ഇറങ്ങണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ച അനുവദിക്കണം. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തില് പത്രോസ് മീൻ പിടിക്കാനായിട്ട് മീനെല്ലാം പിടിച്ച് രാത്രിയിൽ അധ്വാനിച്ചതിന് ശേഷം ഒന്നും കിട്ടിയില്ല. അപ്പം കർത്താവ് എന്താ അവനോട് പറഞ്ഞു? കർത്താവ് പറഞ്ഞു, ആഴത്തിൽ വലയിറക്കും. ആ തകർച്ചയിൽ ആയിരിക്കുന്നതുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവേ കാര്യങ്ങളൊക്കെ ശരിയാ, ഞാൻ എല്ലാം ചെയ്തെങ്കിൽ നീ പറഞ്ഞുകൊണ്ട് ഞാൻ വലയിറക്കും. അപ്പൊ ആഴത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു തകർച്ച, പത്രോസ് ഇത്രയും നാൾ മീൻ പിടിച്ച വ്യക്തി ഒരു തകർച്ച അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ആഴത്തിലിറക്കാൻ കർത്താവ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ ആഴമായ കാര്യങ്ങൾ കർത്താവ് നമ്മൾ പലപ്പോഴും നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് പത്രോസിനെ പോലെ ഒരു എന്ന് പറഞ്ഞ ഇത്രയും അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പരിശീലിച്ചതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമെങ്കിലും, ഉദാഹരണത്തിന് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മറ്റ് ജീവിതം, നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പരിശീലിച്ചുകൊണ്ട് പലതും ചെയ്യുമെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഹൃദയനുറുക്കം ഉണ്ടാകുകയുള്ളൂ. അല്ല, ഇതൊരു ലോകപരമായി നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയതിന് ശേഷം അവിടെ ചെന്ന് പറയാം ഞാൻ ഹൃദയനുറുക്കം ഒരു ബ്രോക്കൺനെസ് ആയുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും നിങ്ങളെ ജോലിക്ക് എടുക്കത്തില്ല. ലോകപരമായി നോക്കുമ്പോൾ ഇതൊരു വീക്ക്നെസ്സാണ് അല്ലെ. ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ നമ്മൾ നുറുക്കം അല്ലെങ്കിൽ ഹൃദയനുറുക്കം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു വീക്ക്നെസ്സാണ്. ആരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അല്ല ആരും നിങ്ങളെ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് പക്ഷേ ദൈവിക കാര്യങ്ങൾക്ക് നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, പലപ്പോഴും ദൈവിക കാര്യങ്ങൾക്ക് നമ്മളെ ഉപയോഗിക്കണമെങ്കിലും, അല്ലെങ്കിൽ ദൈവിക സമാധാനത്താൽ നമ്മൾ നിറയണമെങ്കിൽ, പലപ്പോഴും ഈ ക്വാളിഫിക്കേഷൻ, ഹൃദയനുറുക്കം എന്നുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ആവശ്യമായിരിക്കുന്നു. കാരണം കർത്താവ് പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവ സമാവിസ്ത്, കൺട്രൈറ്റ് സ്പിരിറ്റ്. അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ ഇങ്ങനെയാണ്, കൺട്രൈറ്റ് സ്പിരിറ്റിന്റെ അർത്ഥം, കൺട്രൈറ്റ് എന്നുള്ള ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം പൊടിയാക്കുക, നമ്മളെ ക്രഷ് ചെയ്ത് പൊടിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത്. ദൈവത്തിന് നമ്മളെ മെനയണമെങ്കിൽ പലപ്പോഴും നമ്മളെ ഒന്നും തകർക്കാതെ, അല്ലെ, കുശവന്റെ ഉപമ നമ്മൾ, കുശവന്റെ കാര്യം, ആ ഉപമ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച, കുശവൻ അതിനെ തകർത്തതിന് ശേഷമാണ് അതിനെ മെനയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ മെനയണമെങ്കിൽ പലപ്പോഴും ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ മെനയുന്നത്. അങ്ങനെ നമ്മൾ ഉള്ള അവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും. ഒരു കരുണയുടെ അവസ്ഥയിലും സ്നേഹത്തിന്റെ അവസ്ഥയിലും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യാശ പങ്കുവെക്കുവാനും, അവർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ തകർച്ചയിൽ നിന്ന് ഒഴുകുന്ന ആ ജീവജലത്തിന്റെ അരുവികൾക്ക് ഭക്ഷിച്ച് മറ്റുള്ളവർ തൃപ്തിയാവാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്രകാരം പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം ഒരു സ്നേഹമുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്കൂൾ, ആ ഒബീഡിയൻസിന്റെയും ആ തകർച്ചയുടെയും സ്കൂളുകളിൽ, പാഠശാലയിൽ നമ്മളെ പലപ്പോഴായിട്ട് ഒന്നാം ക്ലാസ്സിൽ തന്നെ രണ്ടു മൂന്ന് വർഷം ഇരുത്തി നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ കാര്യം, നമ്മുടെ കർത്താവ് നല്ലൊരു സ്നേഹവാനായ ദൈവമാണ്. കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം തന്നെ അങ്ങനെയായിരുന്നു അല്ലെ. ഏശയ്യാപ്രവചനം 61-ാം വചനത്തില്, ലൂക്കോസിന്റെ സുവിശേഷത്തില് ദൈവം കോട്ട് ചെയ്ത വചനമാണ്, 61-ാം അധ്യായത്തില് ഇങ്ങനെയാണ് പറയുന്നത്. എളി 61:1-2, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പുവാനും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് യഹോവയ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രസിദ്ധമാക്കുവാനും. ഞങ്ങൾ താഴോട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാക്കും, ഇവിടെ ഒരു പ്രത്യേകമായ വചനമുണ്ട്, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു സ്പെഷ്യൽ മിനിസ്ട്രി എന്നുള്ളത് ഹൃദയം തകർന്നവരെ മുറികെട്ടുക എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ മിനിസ്ട്രി കർത്താവ്, നമുക്കറിയാം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കർത്താവ് വന്നുവെങ്കിലും ഇതും കർത്താവിന്റെ മിനിസ്ട്രിയിൽ, കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു ഭാഗമാണ്, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും. അതുപോലെ തന്നെ സങ്കീർത്തനം അതിനുള്ള സങ്കീർത്തനം 34:18 നമുക്ക് നോക്കാം. അത് നമ്മൾക്ക് ഓർമ്മയുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിന്റെ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യഹോവ ദൈവം നമുക്ക് അടുത്തുണ്ടണം, ഉണ്ടായിരിക്കണം. അടുത്ത് നമ്മളെ ദൈവത്തിന്റെ അടുത്ത് വസിക്കണം എന്നുള്ളവർക്ക് ഉള്ള ഒരു സന്ദേശമാണ് ഇത്. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇനി അതുപോലെ തന്നെ 147 സങ്കീർത്തനം അതിന്റെ 3 വചനത്തിലും ഇങ്ങനെയാണ് പറയുന്നത്, മനം തകർന്നവരെ, Psalms 147:3, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. കർത്താവ്, അതാണ് നമ്മൾ 61 യെശയ്യാപ്രവചനം 61 അധ്യായത്തിൽ പറഞ്ഞത്, മനം തകർന്നവരെ അവൻ ടേക്ക് കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ ശുശ്രൂഷിക്കുന്നു. ഇവിടെ അതാണ് പറയുന്നത്, മനം തകർന്നവരെ അവർ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന, അനുവദിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ, അതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ, കൂടുതലായി ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തകർന്നും നുറുങ്ങിയ ഇരിക്കുന്ന ആരെയും യഹോവ കൈവിടത്തില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അങ്ങനെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയാണ് വന്നതെന്ന് ഓർക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.